ഹിറ്റ് 96.7 FM സ്പെഷ്യൽ ന്യൂസുമായി ഷാബു. നൊവാക് ജോക്കോവിച്ച് ലോകം കണ്ട മികച്ച ടെന്നീസ് കളിക്കാരിലൊരാൾ. നിലവിൽ ലോക ഒന്നാം നമ്പർ താരം ഈ വർഷം നടന്ന 4 ഗ്രാൻഡ്സ്ലാമുകളിലും ഒരു കളി പോലും തോൽക്കാതെ US ഓപ്പൺ കൂടി നേടി കലണ്ടർ സ്ലാം കരസ്ഥമാക്കാൻ കഴിയുമെന്ന് ജോക്കോവിച്ച് ആരാധകരും ടെന്നീസ് കളിപ്രേമികളും ഒക്കെ ഉറപ്പിച്ചിരുന്നതാണ്. കാരണം ഫൈനലിൽ നേരിടേണ്ടിയിരുന്നത് ഈ വർഷം ആദ്യം ഓസ്ട്രേലിയൻ ഓപ്പണിൽ ഫൈനലിൽ തോൽപ്പിച്ച റഷ്യൻ താരം രണ്ടാം സീഡ് മെദ്വദേവിനെ. ജോക്കോവിച്ചിന്റെ കളി അറിയുന്ന ആർക്കുമറിയാം, അവസാന പോയിന്റ് വരെയും എഴുതിത്തള്ളാൻ കഴിയാത്ത കളിക്കാരനാണ് ജോക്കോവിച്ച്. പലപ്പോഴും അമാനുഷികമായ പ്രകടനമെന്ന് തോന്നിപ്പോകുന്ന വിധത്തിൽ കോർട്ടിൽ നിറഞ്ഞാടുന്ന ജോക്കോവിച്ച്, മികച്ച അത്ലറ്റിക് പ്രകടനം കാഴ്ചവെക്കുന്ന ജോക്കോവിച്ച്. എന്നാൽ ജോക്കോവിച്ചും മനുഷ്യനാണ് എന്നും എല്ലാ മാനുഷിക ദൌർബല്യങ്ങളും ഉണ്ട് എന്നും തെളിയിക്കപ്പെട്ട സന്ദർഭങ്ങളെക്കുറിച്ചാണ് ഈ കുറിപ്പ്. ഒളിമ്പിക്സ് സെമിയിലും വെങ്കല മെഡൽ മത്സരത്തിലും തോറ്റപ്പോൾ നിയന്ത്രണം വിട്ട് റാക്കറ്റ് അടിച്ചു തകർത്തത്, കലണ്ടർ സ്ലാം, 21 ഗ്രാൻഡ്സ്ലാം എന്നീ റെക്കോർഡുകളെക്കുറിച്ചുള്ള പ്രതീക്ഷ തകർന്നതിലുള്ള മാനസിക സമ്മർദ്ദത്തിൽ US ഓപ്പൺ ഫൈനലിൽ മെദ്വദേവിനോട് രണ്ടാം സെറ്റും തോറ്റപ്പോൾ റാക്കറ്റ് നിലത്തടിച്ചു തകർത്തത്, ഇടവേളയിൽ പൊട്ടിക്കരഞ്ഞത് ഒക്കെ മാനുഷികമായ ദൌർബല്യങ്ങളുടെ തെളിവുകളാണ്. ജോക്കോവിച്ച് തോറ്റതെങ്ങനെ എന്ന നിരീക്ഷണം പല സ്പോർട്സ് അനലിസ്റ്റുകളും നടത്തുന്നുണ്ട്. അതിനേക്കാൾ പ്രധാനമാണ് മെദ്വദേവ് ജയിച്ചത് എങ്ങനെ എന്ന് നിരീക്ഷിക്കുന്നത്. അമിത പ്രതീക്ഷയില്ലാതെ, മാനസിക സമ്മർദ്ദമില്ലാതെ ശാന്തനായി ജയിച്ചു കയറുകയായിരുന്നു മെദ്വദേവ്. രണ്ടാം സെറ്റ് തോറ്റ ശേഷം കടുത്ത മാനസിക സമ്മർദ്ദത്തിലായ ജോക്കോവിച്ച് റാക്കറ്റ് നിലത്തടിച്ച് പൊട്ടിച്ചത് തന്നെ തന്റെ കോപം, നിരാശ നിയന്ത്രിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്നതിന്റെ തെളിവാണ്. ഓരോ മനുഷ്യന്റെയും ജീവിതത്തിലെ ഏറ്റവും വലിയ വീഴ്ചയും ഇതുതന്നെയാണ്. കോപം വരുത്തിവെക്കുന്ന വിന, എത്ര ശ്രമിച്ചിട്ടും കലുപ്പ് തീരുന്നില്ല എന്ന് പറയുന്നവർ എത്രയോ ഉണ്ട്. കോപവുമായി ബന്ധപ്പെട്ട് ഒരു ബുദ്ധകഥയുണ്ട്. ഒരിക്കൽ ബുദ്ധന്റെ അരികിലെത്തിയ ഒരു അപരിചിതൻ അദ്ദേഹത്തെ അവഹേളിക്കുന്ന വർത്തമാനങ്ങൾ പറയാൻ തുടങ്ങി. എന്തൊക്കെ പറഞ്ഞിട്ടും ശ്രീബുദ്ധൻ നിശബ്ദനായി തന്നെ ഇരുന്നു. കുറെ കഴിഞ്ഞ് ഒരു ശിഷ്യൻ ശ്രീബുദ്ധനോട് ചോദിച്ചു, ഇത്രയൊക്കെ അവഹേളിച്ചിട്ടും എന്തുകൊണ്ടാണ് അങ്ങ് മൗനം പാലിച്ചത്? ശ്രീബുദ്ധൻ പറഞ്ഞ മറുപടി, ഒരിക്കൽ വനത്തിലൂടെ പോകുമ്പോൾ ഒരു വലിയ മരത്തിന്റെ ചില്ല ഒടിഞ്ഞ് എന്റെ മുന്നിൽ വീണു, എന്റെ കാലിന് മുറിവ് പറ്റി. നീ എന്തു കരുതുന്നു, ആ സംഭവത്തിന്റെ പേരിൽ ഞാൻ ആ മരത്തോട് കോപിക്കേണ്ടതുണ്ടോ? ശിഷ്യൻ പറഞ്ഞു, തീർച്ചയായും വേണ്ട, മരത്തിന്റെ ചില്ല ഒടിഞ്ഞത് വളരെ സ്വാഭാവികമായ ഒരു അപകടം, എന്നാൽ ഈ മനുഷ്യന്റേത് അങ്ങനെയല്ലോ. ശ്രീബുദ്ധൻ പറഞ്ഞത്, തീർച്ചയായും അതെ, ആരെങ്കിലും എന്നെ അവഹേളിച്ചാൽ അത് അയാളുടെ സ്വഭാവമായി കണ്ടാൽ മതി. ഞാനിവിടെ ഇല്ലെങ്കിൽ മറ്റൊരാളിന്റെ മേൽ അയാൾ ഈ കോപം പകരും, അത് അയാളുടെ നേച്ചറാണ്, അത് അവഗണിക്കുക എന്നത് എന്റെ നേച്ചറും. ദേഷ്യത്തെയല്ല, ദേഷ്യമുണ്ടാക്കുന്ന കാരണങ്ങളെ കണ്ടെത്തി പരിഹരിക്കുകയാണ് വേണ്ടത് എന്ന് സാധാരണഗതിയിൽ പറയാറുണ്ട്. പ്രശ്നങ്ങളോട് എടുത്തുചാടി റിയാക്ട് ചെയ്യുന്നതിനു പകരം സമാധാനപരമായി റെസ്പോണ്ട് ചെയ്യുക. ഒന്നും ചിന്തിക്കാതെ എടുത്തുചാടി മുഖത്തടിച്ച പോലെ പറയുന്നതാണ് റിയാക്ഷൻ. മറുഭാഗത്തുള്ളവരും അതിനനുസരിച്ച് പെരുമാറിയാൽ രംഗമാകെ മാറും. എന്നാൽ അതിനു പകരം സാഹചര്യം മനസ്സിലാക്കി ശാന്തതയോടെ പെരുമാറി നോക്കൂ, പ്രശ്നത്തിന്റെ സ്വഭാവം തന്നെ മാറി മറിയുന്നത് കാണാം. ജോക്കോവിച്ചിന്റെ കളിയിലുമുണ്ട് ഈ ശാന്തതയുടെ ഒരു റിയാക്ഷൻ.